ഹലോ, നമസ്കാരം എല്ലാവർക്കും. ലൈഫ് ലാൻഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ലവ് സ്റ്റോറി ഉണ്ട് കേട്ടോ. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ വീണ്ടും ലവ് സ്റ്റോറി, വീണ്ടും ലവ് സ്റ്റോറി. എന്താണ് ചേച്ചി, ഒന്ന് മാറ്റിപ്പിടിക്കാറായി. പക്ഷേ ലവ് സ്റ്റോറീസ് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അവരൊരുപാട് പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ നമുക്കൊരു മെയിൽ അയക്കുന്നത്, നമ്മൾ വായിക്കാതിരുന്നാൽ വിഷമാവില്ലേ. സോ ഇന്ന് എന്താണ്, നമുക്ക് ആ ലവ് സ്റ്റോറി വായിക്കാം. ഇതിൻ്റെ ഹെഡിങ് തന്നെ പുള്ളിക്കാർ കൊടുത്തിരിക്കുന്നത് എ ട്രാങ്കുലർ ലവ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി എന്നാണ്. എന്തായാലും നമുക്ക് കഥ കേൾക്കാം. ഹായ് മേഘ, ഞാൻ ഇന്ന്, അതായത് 26th April ആണ് ഇയാളുടെ പോഡ്കാസ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ട്രൂലി ഗുഡ് ആൻഡ് ഹാർട്ട് ടച്ചിങ്. ഒറ്റ ഇരുപ്പിന് ഞാൻ ഇയാളുടെ എല്ലാ പോഡ്കാസ്റ്റും കേട്ടു. അടുത്തിരുന്നൊരു ഫ്രണ്ട് എന്നോട് കഥ പറയുന്ന പോലെ ഒരു ഫീലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു കുട്ടി ലവ് സ്റ്റോറി ഇയാളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം തന്നെ അയച്ച കുട്ടിക്ക് ഞാനൊരു വലിയ താങ്ക് യു പറയുകയാണ്. നമ്മുടെ ഒരു എപ്പിസോഡൊക്കെ ഒരാൾ കേൾക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. പക്ഷേ ഒറ്റയിരുപ്പിന് എല്ലാ എപ്പിസോഡും കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ കേട്ടതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ സ്റ്റോറി ഷെയർ ചെയ്തതിനും വലിയ വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റോറി വായിക്കാം കേട്ടോ. എൻ്റെ സ്ഥലം കോഴിക്കോടാണ്. എല്ലാവരെയും പോലെ കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ ആയി ചടച്ചിരുന്നിട്ടായി. ആകെ ഒറ്റപ്പെട്ടൊരു ഫീലിംഗ്. അന്നാണ് ഒരു ടീനേജ് ഫാൻറ്റസി അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയുടെ പേരിൽ ഒരു സ്ട്രേഞ്ചേഴ്സ് ചാറ്റിംഗ് ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. വീട്ടിലറിയാത്ത പരിപാടിയാണ്, ഫോർ ഷുവർ. അറിഞ്ഞാൽ ഒരെണ്ണം എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതിയല്ലോ. മലയാളീസ് പൊതുവേ അതിൽ കുറവായിരുന്നു. പക്ഷേ ഐ ഗോട്ട് എ ചാൻസ് ടു ടോക്ക് വിത്ത് എ ഫീ. ഇറ്റ് വാസ് എ ഡേറ്റിംഗ് ആപ്പ്, ജസ്റ്റ് റാൻഡം ടോക്കിന് വേണ്ടിയുള്ളൊരു ആപ്പ്. അങ്ങനെ ഞാൻ ഒത്തിരി പേരുമായിട്ട് അതിൽ സംസാരിച്ചു, ഐ മീൻ ചാറ്റ് ചെയ്തു. ഒബ്വിയസ്ലി പലരുടെയും മോട്ടീവ് വാസ് ഇൻ ജസ്റ്റ് ടോക്കിംഗ്. കുറേ മുഖമൂടികളെ ഞാൻ പരിചയപ്പെട്ടു. ആദ്യമൊക്കെ നല്ല ഫ്രണ്ട്സായിട്ട് സംസാരിച്ച് തുടങ്ങി. പിന്നെ ട്രാക്ക് മാറിപ്പോകുന്ന ഓരോരോ ആൾക്കാർ, പക്ഷേ നല്ല ആൾക്കാരും അതിലുണ്ട്. അങ്ങനെ സംസാരിച്ച് നല്ല സെറ്റ് ഓഫ് ഫ്രണ്ട്സ് എനിക്ക് അതിൽ നിന്ന് ഉണ്ടായി. അതായത് അസെ സമ്മറി പറഞ്ഞ 4 ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടി. അതിൽ ഞാൻ ആദ്യം മീറ്റ് ചെയ്ത 2 ഫ്രണ്ട്സായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ട്, ട്രൂ ഫ്രണ്ട്ഷിപ്പ്. എന്നെ അവർക്കും അവർക്ക് എന്നെ നല്ലപോലെ അറിയാം. എന്തും എനിക്ക് പറയാം, എല്ലാം ഷെയർ ചെയ്യാം. ഒറ്റയ്ക്കായി എന്ന് പിന്നീട് അവിടെ മുതൽ എനിക്ക് ഒരു മൊമെൻറ്റ് പോലും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് ഇതല്ല കേട്ടോ. ദിസ് വാസ് ജസ്റ്റ് എൻ ഇൻട്രൊഡക്ഷൻ. ഞാൻ അവനോട് എന്നാണ് ആദ്യമായിട്ട് ചാറ്റ് ചെയ്യാൻ ചെന്നതെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ ആദ്യമൊക്കെ അവൻ എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ എപ്പോഴും അവോയ്ഡ് ചെയ്ത് വിടുമായിരുന്നു. അങ്ങനെ എനിക്കൊരു ദിവസം ഞാൻ ഒത്തിരി നേരം ചാറ്റ് ചെയ്തു. അവൻ അവനെ പറ്റിയും ഞാൻ എന്നെ പറ്റിയും പറഞ്ഞു. ഇപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളന്ന് ആദ്യമായിട്ട് മനസ്സ് വന്ന് സംസാരിച്ചപ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും തമ്മിൽ കാണാത്ത ഒരു മുൻപരിചയവുമില്ലാത്ത ഒരാളോട് സംസാരിക്കുന്ന പോലെ ഞങ്ങൾക്കൊരിക്കലും ഫീൽ ചെയ്തില്ല. കഴിഞ്ഞ 7 മാസങ്ങളുടെ ഇടയിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവൻ അവനെപ്പറ്റി പറഞ്ഞതിനേക്കാൾ കൂടുതൽ അവൻ പറഞ്ഞത് അവൻ്റെ പ്രണയത്തെക്കുറിച്ചായിരുന്നു. ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു സോൾവ് കണക്ഷൻ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അവൻ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് അത് ഡയറക്റ്റ് എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു എഫക്റ്റാണ്. അന്ന് രാത്രി ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഏകദേശം പറഞ്ഞാൽ 4-5 മണിക്കൂർ നീണ്ടു നിന്ന ചാറ്റി. എങ്ങനെയോ എവിടെയോ മുറിഞ്ഞു പോയ അവൻ്റെ പ്രണയം എൻ്റെ കണ്ണുകൾ നിറച്ചു. അന്ന് എനിക്ക് അവനോടൊരു ബഹുമാനവും ആദരവും ഒക്കെ തോന്നി. ഒരാണിനൊരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ ഇത്ര ആഴത്തിൽ സ്നേഹിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു. പിന്നീട് അങ്ങോട്ട് അവനോട് സംസാരിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ഫേവറേറ്റ് ജോബ്. അങ്ങനെ ഒത്തിരി ക്ലോസ് ആയി ഞങ്ങൾ. നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കന്ന് സ്മാർട്ട് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ ഒരു നോക്കിയ ഫോണിലായിരുന്നു എൻ്റെ സിം ഇട്ടിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ അവനോട് ചാറ്റ് ചെയ്തു എന്നൊക്കെ ഒരു ഡൗട്ട് വന്നു കാണും അല്ലേ. അമ്മയുടെ ഫോണായിരുന്നു അന്നൊക്കെ എൻ്റെ ആശ്വാസം. അതിലായിരുന്നു ഞാൻ ആ ആപ്പ് യൂസ് ചെയ്തു കൊണ്ടിരുന്നത്. ഒരു രീതിയിൽ ചിന്തിച്ചാൽ അതൊക്കെ അത്ര നല്ലൊരു കാര്യം ഒന്നുമല്ല. ശരിയാണ്, പക്ഷേ എന്നെ സംബന്ധിച്ച് അതായിരുന്നു ലൈഫ് ചേഞ്ചിങ് മൂമെൻറ്റ്സ് തന്നെ. അങ്ങനെ ഞങ്ങൾ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തു. പക്ഷേ വിളിച്ചിരുന്നില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങൾ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്ത് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും പോയി. അതായത് അന്ന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്പർ ഇന്ന് ഇങ്ങനൊരു മെയിൽ ജനിക്കില്ലായിരുന്നു. വീട്ടിൽ നിന്ന് അവനെ വിളിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം വീട്ടിലെങ്ങാനും അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വരുന്നത്. ഇന്ന് ഞാൻ ആ ദിവസം മറക്കില്ല. ഒക്ടോബർ 9th അന്ന് ഞാൻ ആദ്യമായി അവൻ്റെ ശബ്ദം കേട്ടു. ഫംഗ്ഷൻ്റെ തിരക്കിനിടയിൽ ആരും ശ്രദ്ധിക്കില്ല എന്നൊരു ധൈര്യത്തിലായിരുന്നു അന്ന് അവനെ വിളിച്ചത്. ആദ്യമായാണ് അവനോട് സംസാരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കസിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് സംസാരിച്ച പരിചയമുള്ള ആൾക്കാരെ പോലെയായിരുന്നു അന്ന് സംസാരിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് അവനെ വിളിക്കാനൊരു ചാൻസിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന്. ഞങ്ങൾ പിന്നീട് ഫോണിൽ ഒത്തിരി സംസാരിച്ചു, ഒത്തിരി അടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ഫോൺ എനിക്ക് അച്ഛൻ മേടിച്ചു തന്നു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ സംസാരവും ചാറ്റിങ്ങും ഒക്കെ വാട്സപ്പ് വഴിയായി. അവൻ എനിക്ക് ആരെന്ന് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുത്തരമില്ലാത്ത ഒന്നായിട്ട് മനസ്സിൽ ഇന്ന് നിൽക്കുന്നുണ്ട്. അവൻ നന്നായി പാടുമായിരുന്നു. എന്നാൽ അവൾ അവനെ വിട്ടുപോയതിന് ശേഷം സംഗീതവും എല്ലാം അവൻ മറക്കാൻ തുടങ്ങിയിരുന്നു. എനിക്ക് പാട്ടെന്ന് വെച്ചാൽ ജീവനാണ്. ഞാൻ അവനോട് പലപ്പോഴുമല്ല എപ്പോഴും പറയും, ഒന്ന് പാടിത്തരാം. പക്ഷേ അവൻ ഓരോന്ന് പറഞ്ഞ് ഒഴിവാക്കും. എന്നാൽ ഒക്ടോബർ 29 അവൻ എനിക്ക് ആദ്യമായിട്ട് പാട്ട് പാടിത്തന്നു. അങ്ങനെ ഇരിക്കെ സൗഹൃദത്തിന്മേലെ എന്തൊക്കെയോ ഫീലിങ്സ് അവനോട് എനിക്ക് തോന്നി തുടങ്ങി. ഞാനത് അവനോട് തന്നെ പറഞ്ഞു. എനിക്ക് അവനോട് എന്തും പറയാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അതിൻ്റെ ഏജൻ്റെ ഒരു തോന്നലാണെന്ന് കരുതി അവൻ ചുമ്മാ അതൊന്നും അത്ര കാര്യമാക്കിയില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് എൻ്റെ ഫീലിങ്സ് സ്ട്രോങ് ആണെന്ന് മനസ്സിലായപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നിനക്കറിയാലോ എൻ്റെ കാര്യങ്ങൾ, എനിക്ക് അവളെയാണ് ഇഷ്ടം, ഞാൻ അവളെ മാത്രമേ കല്യാണം കഴിക്കൂ. വെറുതെ നിനക്കൊരു പ്രതീക്ഷ തന്ന് നിന്നെ സങ്കടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല, ഐ എം സോറി. ഈ ഡയലോഗ് ഞാൻ പിന്നെയും എത്രയോ തവണ കേട്ടു. പക്ഷേ അവനോടുള്ള ഫീലിങ്സ് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പായി മാത്രം കാണാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എനിക്ക് അവനോടുള്ള ഇഷ്ടം പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ പതിയെ എന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ച് അത് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു, നമ്മളുടെ ഇടയിലെ ഫ്രണ്ട്ഷിപ്പ് മതി, എനിക്ക് തോന്നിയ ഫീലിങ്സ് ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞു, അത് ഞാൻ തന്നെ മാറ്റിക്കോളാം. അങ്ങനെ അവൻ്റെ മുൻപിൽ ഞങ്ങളുടെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമായി. എന്നാൽ ഇന്നും അവനറിയാതെ ഞാൻ അവനെ സ്നേഹിക്കുന്നു. പക്ഷേ ഇനി ഒരിക്കലും ഞാൻ എൻ്റെ സ്നേഹം അവനിൽ ഫോഴ്സ് ചെയ്യില്ല. അവൻ്റെ ലൈഫിൽ ഞാൻ ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ അവനെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അവനെനിക്ക് മോർ ദാൻ എ ഫ്രണ്ട് എന്നോ ആണെന്ന് അവനും അറിയാം. പക്ഷേ അവനത് പുറത്ത് കാണിക്കില്ല. ഒത്തിരി ഞങ്ങൾ വഴക്ക് കൂടും, അവൻ ഒത്തിരി എന്നെ കളിയാക്കും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറും ചെയ്യും. എല്ലാ രീതിയിലും തമ്മിൽ തമ്മിലൊരു ഫ്രീഡം ഉണ്ട്. അവൻ്റെ കൂടെ ഞാൻ ഹാപ്പിയാണ് എപ്പോഴും. അവനോട് സംസാരിക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ മുഖത്തൊരു ചിരി ഉണ്ടാവും. ഞങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷനാണ്. അപ്പം പറഞ്ഞ എന്തെങ്കിലും കാര്യം എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവർ മേ ബി ഇടയ്ക്ക് മനസ്സിലാവും. പക്ഷേ ചിലപ്പോൾ ഞാൻ ഡിസ്റ്റർബ്ഡ് ആണെന്ന് അവൻ എങ്ങനെയോ ഫീൽ ചെയ്യും. അവൻ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള സമയത്ത് അവൻ്റെ ഒരു കോൾ ഓർ മെസ്സേജ് എനിക്ക് കറക്റ്റായിട്ട് വരും. ആൻഡ് ദാറ്റ് ജസ്റ്റ് കംപ്ലീറ്റ്ലി മേക്ക് മീ ഫോർഗെറ്റ് ഓൾ സാഡ്നെസ്. എന്നെ ഒരു ബെറ്റർ പേഴ്സണാക്കി മാറ്റിയത് അവനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഹീ ഈസ് എ ബ്ലെസ്സിങ് ഇൻ മൈ ലൈഫ്. അവനെ ഒരിക്കലും ഒറ്റയ്ക്കാക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവനവളെ കല്യാണം കഴിച്ചോട്ടെ, ഒബ്വിയസ്ലി എനിക്ക് സങ്കടം ഉണ്ടാവും, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവൻ ഹാപ്പി ആവുമല്ലോ, എനിക്കത് മതി. എങ്കിലും അവൻ്റെ കാര്യത്തിൽ ഞാൻ ഇച്ചിരി പോസസീവ് ഒക്കെയാണ്. അവളുടെ കാര്യം അവൻ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമാവും എനിക്ക്. എങ്കിലും അവൻ വിഷമിക്കുന്നതോ ഡിസ്റ്റർബ് ആവുന്നതോ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, അല്ലേ ഇത് ട്രയാങ്കിൾ സ്റ്റോറിയൊന്നും അല്ലല്ലോ എന്ന്. ദിസ് ഇസ് നോട്ട് ദി എൻഡ്. അന്ന് പോയ ആപ്പ് പിന്നെയും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയി. ഞാൻ ആദ്യം പരിചയപ്പെട്ട ഫ്രണ്ട്സിൽ കുറേ പേര് വീണ്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ അതിലൊരാളെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു, നല്ല കമ്പനിയായി. ഞാൻ ആകെ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും അവനെക്കുറിച്ചും മാത്രമായിരുന്നു. ഫുൾ ടൈം അവൻ്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു എൻ്റെ നാവിൻതുമ്പത്ത്. പക്ഷേ എൻ്റെ ഈ കഥ കേൾക്കുന്ന എല്ലാവരും പറയുന്ന ഒറ്റ കാര്യം എനിക്ക് വട്ടാണെന്നാ. എന്തിനാ നിൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്നൊരാളെ നീ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്നും. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ നാലാമത്തെ ആളും ആയിട്ട് ഞാൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. എന്നെ ഞെട്ടിച്ചുകൊണ്ട് പുള്ളി എന്നോടൊരു ദിവസം പറഞ്ഞു, ആൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. ഞാൻ സത്യത്തിൽ അന്ന് ആകെ ഷോക്കായി. കാരണം ഞാൻ ആകെ സംസാരിച്ചത് അവനെപ്പറ്റി മാത്രമായിരുന്നു. എന്നിട്ട് ഇയാൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയെന്ന് കേട്ടപ്പോൾ ഒരു ഞെട്ടലായിരുന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചത്, അപ്പോൾ പിന്നെ എനിക്ക് അവനോടുള്ള ഇഷ്ടമോ? അവൻ അവളെയാണ് ഇഷ്ടം എന്നറിഞ്ഞിട്ടും ഞാൻ അവനെ സ്നേഹിക്കുന്നില്ലേ? ഇയാൾ പറഞ്ഞതിലും അപ്പോൾ പിന്നെ എന്താ തെറ്റ്? ഇന്നും എന്നോടുള്ള ഇഷ്ടം അയാൾ അതുപോലെ സൂക്ഷിക്കുന്നു, ഒന്നും തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യാതെ. വളരെ സിൻസിയറായ ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ഞാൻ അവൻ്റെ ലൈഫിലേക്ക് പോകാൻ ഒരു 10% ചാൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് അയാൾ വരാനിട്ട് 0% ചാൻസ് പോലും ഇല്ല. എന്നിട്ട് എന്നെ ജീവന പോലെ സ്നേഹിക്കുന്നു. ആളെ വിഷമിപ്പിക്കുകയോ അവോയ്ഡ് ചെയ്യുകയോ ഞാൻ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് നല്ലപോലെ അറിയാം സ്നേഹിക്കുന്നവരെ അവോയ്ഡ് ചെയ്താൽ എത്രമാത്രം ഹേർട്ടാവുമെന്ന്. ആളുമായിട്ടും ഞാൻ നല്ലൊരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് എന്നെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റില്ല. കാരണം അവന് മറ്റൊരാളെ ഇഷ്ടമാണ്. എന്നെ സ്നേഹിക്കുന്ന ആളെ തിരിച്ച് സ്നേഹിക്കാൻ എനിക്കും പറ്റുന്നില്ല. കാരണം ഞാൻ മനസ്സുകൊണ്ട് മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ ഓർക്കും, ഇവരൊന്നും ഞാൻ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻസ് ഒന്നും എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന്. പക്ഷേ പിന്നീട് തോന്നും, ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എത്ര ബ്ലാങ്കായി പോയണേന്നും. കാരണം ഇന്ന് ഇവരൊക്കെയാണ് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആക്കുന്നത്. ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സ് ഇപ്പോഴും അൺസെർട്ടേൺ ആണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബിക്കോസ് ഐ ബിലീവ് ഇൻ സച്ച് അൺസെർട്ടണിറ്റീസ് വിച്ച് മേക്സ് ലൈഫ് ബെറ്റർ ആൻഡ് ബ്യൂട്ടിഫുൾ. കാരണം ചില ചെറിയ ചെറിയ സർപ്രൈസ് മൊമെൻറ്റ്സ് ഇടയ്ക്കൊക്കെ നമ്മളെ തേടി എത്തും. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞങ്ങൾ നല്ല ബെസ്റ്റീസാണ്. ഇതുവരെ നേരിട്ട് കാണാത്ത എന്നാൽ ചുറ്റും കൂടെയുള്ളവരെക്കാൾ എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അറിയാവുന്ന അപരിചിതർ. അവരെൻ്റെ ലൈഫിലേക്ക് വന്ന് വലിയ വലിയ സർപ്രൈസസ് തന്ന് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. എന്നെക്കാൾ നന്നായി എന്നെ മനസ്സിലാക്കി കുറച്ച് പേർ. ഐ വോണ്ട് ടു കീപ് ദിസ് ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ. ചില റിലേഷൻഷിപ്സ് അങ്ങനെയാണ്, നേരിട്ട് കാണണമെന്നോ മുൻപേ പരിചയം വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഒരു സോൾട്ട് സോൾ കണക്ഷനാണ് അവിടെ എല്ലാം മുന്നോട്ട് നയിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ കുട്ടി സ്റ്റോറി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിമ്പിളെന്നല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ സംഭവം. എന്തായാലും എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ മോള് ഇഷ്ടപ്പെടുന്ന ആൾക്ക് മോളോട് തിരിച്ചൊരു ഫീലിങ്സ് ഇല്ലെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. കാരണം എല്ലാവർക്കും നമ്മൾ വിചാരിക്കും പോലെ ഒന്നും നമ്മളോട് ഇഷ്ടങ്ങൾ ഉണ്ടാവണമെന്നില്ല. നമ്മളത് റെസ്പെക്റ്റ് ചെയ്യുക, അയാളുടെ ഫീലിങ്സൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അത് തിരിച്ച് അതേപോലെ കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോഴത് തെറ്റാവുന്നത്. തുറന്ന് പറയുന്നതിൽ തെറ്റില്ല. ഓൾസോ രണ്ടാമത്തെ പാർട്ട്, മോളെ ഇഷ്ടപ്പെടുന്ന ആൾ എപ്പോഴെങ്കിലും അയാളോട് ഫീലിങ്സ് തിരിച്ച് തോന്നുകയാണെങ്കിൽ അത് തുറന്ന് പറയുക. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ആൻഡ് ഇപ്പോൾ പഠിക്കുകയായിരിക്കും, നന്നായിട്ട് പഠിക്കുക ആൻഡ് ബി ഹാപ്പി. പിന്നെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. ആൻഡ് ദിസ് ഇസ് ബൈ ബൈ ഫ്രം വീഖ. ബിഫോർ ദ വൈൻഡിങ് അപ്പ് ദിസ്, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ ലവ് സ്റ്റോറീസും മെയിൽസും ഒക്കെ അയയ്ക്കുക. ഇതുവരെ എനിക്ക് ലവ് സ്റ്റോറീസ് അയച്ച എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതും ഒത്തിരി മെയിൽസൊക്കെ ഇങ്ങനെ വരുന്നതും. അപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ലവ് സ്റ്റോറീസ് സ്ഥിരം വായിച്ചപ്പോൾ എനിക്ക് തന്നെ, അയ്യോ എത്രമാത്രം ലവ് സ്റ്റോറീസ് ഇങ്ങനെ വായിക്കുന്നു വിചാരിച്ചിട്ട് ഞാനൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വേറെ കോണ്ടൻസ് ചെയ്തത് ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി മെയിൽസ് അവിടെ കൊന്നുകൂടി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ചു പതിയെ പതിയെ ലവ് സ്റ്റോറീസ് വീണ്ടും വീണ്ടും പറഞ്ഞു തീർക്കാം. അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ലേ എൻ്റെ ലവ് സ്റ്റോറി ഇന്ന് വരും നാളെ വരുന്നൊക്കെ. സോ അതുകൊണ്ടാണ് ഞാനത് വായിച്ചു തീർക്കുന്നത്. ഇനിയുണ്ട് ഒരുപാട് ലവ് സ്റ്റോറീസ് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് എനിക്ക്. അപ്പോൾ ഈ ഒരു ലവ് സ്റ്റോറി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബിഫോർ വൈൻഡിങ് അപ്പ് ഞങ്ങൾക്കും നിങ്ങളുടെ സ്റ്റോറീസൊക്കെ അയക്കാം. അയക്കേണ്ട മെയിൽ ഐ ഡി megavijay1827@gmail.com, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട് veermex_MEGZ. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ തിങ് കൂടെ പറയാനുള്ളത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. ആക്ച്വലി അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു പോഡ്കാസ്റ്റ് ചെയ്യാം. ഞാൻ കുറേ പേർക്ക് കുറേ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നുണ്ട്. ദേ നീഡ് ടു ടോക്ക് ടു സംവൺ. നിങ്ങൾക്ക് ആരുമില്ല സംസാരിക്കാൻ, എനിക്ക് സംസാരിച്ചേ പറ്റൂ, അത്രയ്ക്കൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ടോക്ക് ടു മീ. ഐ എം ഹിയർ ടു ഹെൽപ്പ്. കോണ്ടാക്ട് മീ ഇൻ മൈ ഇൻസ്റ്റഗ്രാം veermex. ഐ വിൽ ബി മെൻഷനിങ് ഇറ്റ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തുറന്നത് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ, ഞാൻ പല ആൾക്കാരും എന്നോട് സംസാരിച്ചു, ഞാൻ പറയാതെ തന്നെ വന്ന് ഇങ്ങനെ സംസാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്, ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് രണ്ട് പേരെനിക്ക് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ എൻ്റെ കയ്യിലുള്ള സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു കൊടുത്തു. ചിലപ്പോൾ ചില സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടാവില്ല, നിങ്ങളുടെ കൂടെയുള്ളവർക്ക് അറിയായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ ശ്രമിക്കുക. ആരോടെങ്കിലുമൊക്കെ പറയുമ്പോൾ പകുതി വിഷമം മാറുന്നതാണ്. അപ്പോൾ ശരി, നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ്, ഇന്നത്തെ എപ്പിസോഡ് നമ്മളുടെ വൈൻഡപ്പിയാണ്. ദിസ് ഇസ് ബൈ ബൈ ഫ്രം മേഘ.